ഹലോ ഫ്രണ്ട്സ്, ചിന്തയും കുറച്ച് കഥയും കുറച്ച് പാട്ടുകളും എന്ന പോഡ്കാസ്റ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് കൃഷ്ണ. നിരഞ്ജൻ ഉണ്ണി എന്ന കഥാകൃത്ത് എഴുതിയ ദി ലാസ്റ്റ് ബെഞ്ച് എന്ന കഥയുടെ മൂന്നാം ഭാഗത്തിലേക്ക് നമുക്ക് പോകാമല്ലേ. അഖിലിന് പുറകെ ബാക്കിയുള്ളവരുടെ അവസ്ഥയും മറച്ചായിരുന്നില്ല. പിന്നെ ഒരു നിമിഷം പോലും വകവെക്കാതെ അഖിൽ ജീപ്പ് ചവിട്ടി മുന്നോട്ടെടുത്തു. ഇരുട്ടും കുഴികളും ഒന്നും നോക്കാതെ ഭീതി അവരെ അപ്പോഴും കവർന്നിരുന്നു. എടാ, നീ എന്തിനായി പേടിപ്പിക്കാൻ ഓരോന്ന് പറയുന്നേ? അവർ വേറെ വല്ല വഴിയും വല്ലതും പോയി കാണും. ചുമ്മാ ഉള്ള പൊട്ടത്തരം പറഞ്ഞ് മനുഷ്യനെ വടിയാക്കുന്നു. ക്രിസ്റ്റി ആദിയോട് ദേഷ്യപ്പെട്ടു. എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലെന്ന് പറയാൻ നീ ആ കൊച്ചിൻ്റെ മുഖം കണ്ടോ? കണ്ടോന്ന്? എടാ, അത് വിട്. നീ എപ്പോഴും അവളെ ഓർത്തിരിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ തോന്നിയതാകും. അല്ലെങ്കിൽ തന്നെ ഇത് നടക്കുന്ന കാര്യമാണോ? അവളെന്നേ പോയതല്ലേ, പിന്നെങ്ങനെയാ? കാർത്തി അത് പറഞ്ഞു അവനെ ആശ്വസിപ്പിച്ചു. എടാ മുടിഞ്ഞവനെ, നീ വണ്ടി ഒന്ന് പതുക്കെ വിട്. ഇനിയും വീണ്ടും വല്ല കുഴിക്കകത്ത് കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് ഇടാനുള്ള പരിപാടിയാണോ നിനക്ക് എന്ന് ആദ്യ വണ്ടി ഓടിക്കുന്ന അഖിലിനോട് പറഞ്ഞു. പിന്നെ എൻ്റെ ജീവൻ പോയി. നിനക്കൊക്കെ പറയാം, എനിക്ക് വീട്ടിൽ എന്നേക്കാത്ത് കൊച്ചും പെണ്ണും ഉള്ളതാണ്. ഓ, പറച്ചിൽ കേട്ടാൽ തോന്നും ഞങ്ങൾക്കാരുമില്ലെന്ന്. നീ സമാധാനത്തോടെ വണ്ടി ഓടിക്കാൻ നോക്ക്. പറഞ്ഞ പോലെ എങ്ങോട്ട് പോവാനാ നമ്മൾ? ഞാനാ ഫ്ലോയിൽ ഇങ്ങ് വിട്ടതാ. ജീപ്പ് നിർത്തി അഖിൽ അവരോട് പറഞ്ഞു. എല്ലാവരും ജീപ്പിൽ നിന്നും ഇറങ്ങി ചുറ്റിനും നോക്കി. പേരറിയാത്ത, ആളെ അറിയാത്ത ആ വിജനമായ വഴിയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവരവിടെ നിന്നു. എടാ പന്നി, ഈ തെണ്ടി വല്ലതും പറഞ്ഞെന്ന് കേട്ട് അതിൻ്റെ പേരിൽ പേടിച്ച് വണ്ടി ഓടിച്ച് ഏത് നരകത്തിലാടാ ഈ വന്നിരിക്കുന്നേ? ക്രിസ്റ്റി ആദിയെയും അഖിലിനെയും നോക്കി പറഞ്ഞു. അതിപ്പോൾ ഞാൻ ആ അവസ്ഥയിൽ അങ്ങ് ഓടിച്ചതാ. ഞാൻ അറിഞ്ഞു ഇങ്ങനെയാവുമെന്ന്. അഖിൽ കയറി വരുന്ന തണുപ്പിനെ അകറ്റാൻ എന്നോണം കൈകൾ തമ്മിൽ കൂട്ടി ഉരസി പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, വണ്ടിയെടുത്ത് വന്ന വഴിക്കങ്ങ് ഇറങ്ങാം, അതേ ഉള്ളൂ വഴി. ഇവിടെ നിന്നാൽ വല്ല മൃഗവും നമ്മുടെ മുന്നിൽ വന്നാൽ തീർന്നു പിന്നെ. ആദ്യം ഇതും പറഞ്ഞു വണ്ടിയിൽ കയറി ഡോർ അടച്ചു. ബെസ്റ്റ്, ഈ തണ്ടി ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ട് അതിൽ കയറി ഇരുന്നാൽ മതിയല്ലോ, ബാക്കിയുള്ളവരല്ലേ അനുഭവിക്കുന്നേ. ശരിയാ, എനിക്ക് കുറച്ച് ധൈര്യം കുറവാണെന്ന് കരുതി അത് പറഞ്ഞ് നിങ്ങളാരും മുതലെടുക്കല്ല്. അഖിൽ കള്ളഖേദം വരുത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ക്രിസ്റ്റിയും കാർത്തിക്കും ഡേവിഡും ചിരിച്ചുകൊണ്ട് പുറകിൽ കയറി. വണ്ടി ഓൺ ചെയ്ത് കുറേ നേരമായിട്ടും അഖിൽ വണ്ടി എടുക്കാതെ മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു. ഡാ, വണ്ടി എടുക്ക്. എന്തോ നോക്കി നിൽക്കുവാ? പറ്റില്ല. ഏ, അതെന്താ? എടാ പോകണ്ടേ? അതെങ്ങനെ? നീ മുന്നോട്ട് നോക്കിക്ക്, ഞാനെങ്ങനെ ഓടിക്കുന്നത് നോക്ക് നീ. അഖിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അടിച്ചു കാണിച്ചു. ഓ ഷിറ്റ്, എന്താടാ? കോട കയറി. കോടയോ? മുന്നിലെ വെളിച്ചത്തിൽ ഒരു വലിയ കോട്ട പോലെ വെളുത്ത മഞ്ഞ് അവരുടെ അടുത്തേക്ക് ഒഴുകി വരുന്ന കാഴ്ച. വണ്ടിയുടെ പ്രകാശം ചെറിയ രീതിയിൽ അവയിൽ തട്ടി അവരുടെ കണ്ണുകളിലേക്ക് തിരിച്ചു വന്നു. യെസ്, ഈ തണ്ടി ഇപ്പോൾ നമ്മളെ കൊണ്ട് നിൽക്കുന്നത് ഏതോ മലയുടെ മുകളിലാണ്. അടുത്ത് മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കോടമഞ്ഞ് കയറി ഇറങ്ങി വരും. ഇനിയിപ്പോൾ പുറകിൽ നിന്നും വരുന്നതിന് മുന്നേ ഈ മല ഇറങ്ങണം, ഇല്ലേ പിന്നെ പണിയാ. ഡേവിഡ് ഇതും പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. നോക്കി നിൽക്കാതെ കയറ്. മുന്നിലൂടെ വരുന്ന ഒരു കൂറ്റൻ മതിൽ പോലെ വരുന്ന കോടമഞ്ഞിനെതിരെ ക്രിസ്റ്റി വണ്ടി പുറകിലേക്ക് എടുത്തു. എടാ, താമസിച്ചു പോയി, കാർത്തി പറഞ്ഞു. എന്താ? പുറകിലേക്ക് നോക്ക്. മുന്നിലെ മഞ്ഞിനെതിരെ പുറകിലേക്ക് വണ്ടിയെടുത്ത ക്രിസ്റ്റി ഒരു നിമിഷം വണ്ടി ചവിട്ടി നിർത്തി വെളിയിലിറങ്ങി അങ്ങോട്ട് നോക്കി. ഇണയെ തേടി വരുന്ന പാമ്പിനെ പോലെ താഴെ നിന്നും കോട കയറി വരുന്നു. ഒടുവിൽ അവരുടെ മുന്നിലുള്ള കോടയുമായി യോജിച്ച് അവരെ അതിനുള്ളിലാക്കി. കൂടെ തുളച്ച് കയറുന്ന തണുപ്പും ഒരു പുതപ്പ് പോലെ ആ പരിസരം മൊത്തം പൊതിഞ്ഞു. ഒരു നിമിഷം വൈകാതെ എല്ലാവരും ജീപ്പിൽ കയറി ഡോർ അടച്ചു. ഡാ, ഇനി എന്തു ചെയ്യും? നമ്മളെങ്ങനെ മുന്നോട്ട് പോവും? ഈ കോട നല്ല രീതിയിൽ കയറിയാൽ പ്രശ്നമാണ്. അടുത്തൊരാന പോലും വന്നാൽ അറിയത്തില്ല. അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന കാര്യം പറയുകയും വേണ്ട, കാർത്തി മഞ്ഞിലേക്ക് നോക്കി പറഞ്ഞു. ഒന്നേൽ ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കണം, അല്ലേൽ വല്ല കാറ്റടിച്ച് ഇവ മാറണം, അല്ലെങ്കിൽ ഇതിങ്ങനെ തങ്ങി നിൽക്കത്തേ ഉള്ളൂ, ആദ്യം അഭിപ്രായം പറഞ്ഞു. ഹെടാ, ഇന്നോവ കാർ പോലല്ല ഇത്. തണുപ്പ് ഇതിൽ മൊത്തം കയറും. നമുക്കിതിനകത്ത് ഒത്തിരി നേരം ഇരിക്കാനും പറ്റത്തില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ തണുപ്പ് കൂടും. പിന്നെ വേണേൽ ശ്വാസംമുട്ടലും ഉണ്ടാവും. ഡേവിഡും തൻ്റെ നയം വ്യക്തമാക്കി. മാത്രമല്ല നമുക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ട് തപ്പിത്തടഞ്ഞു പോകാനും പറ്റില്ല. ഇത് എന്തുവായാലും ഒരു മലയാണെന്ന് മനസ്സിലായി. അപ്പുറത്ത് കൊക്ക വല്ലതും ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, ക്രിസ്റ്റിയും പറഞ്ഞു. ഹോ, എന്തൊരു തണുപ്പ്! ഒരു സിഗരറ്റ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അഖിൽ തണുത്ത് കുറച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ ഒന്ന് പോയടാ, ഈ കൊടുങ്കാട്ടിൽ നിൻ്റെ അച്ഛൻ കൊണ്ട് വെച്ചിട്ടുണ്ടോ കടയും തുറന്ന് വെച്ച്? അതും ശരിയാ, നീ എത്ര നേരം വന്നോണം വെച്ചോണ്ടാ ഇതിനകത്ത്. ആ, നമുക്ക് നോക്കാം, അല്ലാണ്ടൊന്നും പറ്റത്തില്ല. ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ആദ്യം എങ്ങനെയെങ്കിലും മെയിൻ റോഡ് കത്തണം, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാം? ഒന്നുമില്ല, കയ്യോടെ പോയേക്കാം, വേറെ വല്ല വഴിയും ഉണ്ടോ എന്ന് നോക്കാം അടിച്ചു പൊളിക്കാൻ. എന്ത് തീരുമാനിക്കാം? ഒന്നുമില്ല, കയ്യോടെ പോയേക്കാം, വേറെ വല്ല വഴിയും ഉണ്ടോ എന്ന് നോക്കാം അടിച്ചു പൊളിക്കാൻ. ഓരോ അഭിപ്രായങ്ങൾ അവർക്കിടയിൽ നടന്നു. ഓ പുല്ല്, ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം, നിൽക്ക്. ആദി ഡോർ തുറന്നു, പഞ്ഞിക്കെട്ട് പോലുള്ള മഞ്ഞിലേക്ക് കാല് മുന്നോട്ട് നോക്കി, ഓരോ അടിയും നോക്കി നോക്കി തപ്പിത്തപ്പി മഞ്ഞിലേക്ക് മാഞ്ഞു. ഡാ, ദൂരേക്കൊന്നും പോവല്ലേ, അവിടെ വല്ലതും സാധിക്കേ? ക്രിസ്റ്റി അവന് മുന്നറിയിപ്പ് കൊടുത്തു. ആട്ടെ, ഞാനിവിടെ ഉണ്ടടാ. മഞ്ഞിൽ നിന്നും ആദി മറുപടിയും കൊടുത്തു. എന്നാലും എൻ്റെ മനസ്സിൽ നിന്നും കുറച്ച് മുന്നേ നടന്നത് ഇതുവരെ പോയിട്ടില്ല. ഏത്? എടാ, ആ സ്ത്രീയും കൊച്ചും. ഒന്നാമതെ അവരെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ടതിൻ്റെ ഷോക്കിൻ്റെ പുറകെ മറ്റത്തേണ്ടിയുടെ ഒരു ഡയലോഗും. ഫു, അവൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ മീരി തൂങ്ങി നിന്ന് ആടുന്ന അവളുടെ കാലുകളാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. ഓഹോ, നീ അതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുവാണോ? അതൊക്കെ കാലം കുറേ ആയില്ലേ? ഇവനെന്താ, ആന വല്ലോ ആണോ? എത്ര നേരമായി പോയിട്ട്? ഡാ ആദി! ക്രിസ്റ്റി ജീപ്പിൻ്റെ സൈഡിൽ തലയിട്ടുകൊണ്ട് മഞ്ഞിൻ്റെ ചുരുളിലേക്ക് നോക്കി നീട്ടി വിളിച്ചു. തികഞ്ഞ നിശബ്ദത മാത്രം. ഒരു നിമിഷം ക്രിസ്റ്റിയും അഖിലും ഡേവിഡും കാർത്തിക്കും മുഖത്തോട് മുഖം നോക്കി. പെട്ടെന്ന് തന്നെ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി വണ്ടിയുടെ നാല് സൈഡിൽ നിന്നും കണ്ണ് കാണാതെ ആ കട്ടിപ്പുകയിലേക്ക് നോക്കി അവർ നീട്ടി വിളിച്ചു.
ആദി!
ആദി വിളി കേൾക്കുന്നില്ലല്ലോ, അഖിൽ പരിഭ്രാന്തിയോട് പറഞ്ഞു. എടാ പുല്ലേ, കളിക്കല്ലേ? ഒന്നാമതെ മനുഷ്യൻ ഇവിടെ വല്ലാതെ ഇരിക്കുക, അതിൻ്റെ ഇടയ്ക്കാണ് നിന്റെ ഒരു സാറ്റ് കളി. അട വന്നി, ക്രിസ്റ്റി ശൂന്യമായ അന്തരീക്ഷത്തിൽ നോക്കി പറഞ്ഞു. എടാ ഇല്ല, അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈശോയെ കാത്തോണേ, എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നാലു പേരും തങ്ങളെ പൊതിഞ്ഞു ആ ഒരു കോട്ട പോലെ തങ്ങളെ അകത്താക്കിയ കോടയിൽ നിന്നുകൊണ്ട് നിസ്സഹായമായി നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ശക്തമായ കാറ്റ് അവരെ കടന്നുപോയി. അതിൻ്റെ കൂടെ അവരെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ അവിടെ നിറഞ്ഞു നിന്ന കോടയുടെ കാഠിന്യം കുറഞ്ഞു. ഒടുവിൽ ഏകദേശ പരിസരമെല്ലാം അവർക്ക് കാണുവാൻ കഴിയുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഒട്ടും വൈകാതെ തന്നെ അവർ ആദിയെ നോക്കാൻ ഇറങ്ങി. അവൻ പോയ ഭാഗത്തേക്ക് അവർ ചുറ്റുപാടും നോക്കി നടന്നു. എന്നാൽ ആദി പോയിടത്ത് ആകെ ശൂന്യമായിരുന്നു. ആ മരവിപ്പിക്കുന്ന തണുപ്പിൽ അവർ അവനെ എവിടെ ചെന്ന് തേടണമെന്ന് അറിയാതെ പകച്ചു നിന്നു. ഡാ ആദി, ഡാ എല്ലാവരും വാടാ! അഖിലിൻ്റെ അലർച്ച കേട്ടാണ് ബാക്കിയുള്ളവർ തിരിഞ്ഞു നോക്കിയത്. ഒട്ടും താമസിക്കാതെ തന്നെ അവർ അവൻ്റെ അടുത്തേക്ക് ഓടി. അഖിലിൻ്റെ അടുത്തേക്ക് ചെന്ന നിമിഷം അവർ കൈ ചൂണ്ടിക്കാണിച്ച ദിശയിലേക്ക് അവർ നോക്കി. തെളിഞ്ഞ ആകാശത്തിലെ പൂർണ്ണചന്ദ്രൻ്റെ നീലാ വെളിച്ചത്തിൽ അവർ കണ്ടു. അവർ നിൽക്കുന്ന റോഡിലെ അറ്റത്തോട് ചേർന്ന് കാടിനോട് ചേർന്ന് ചെറിയ കുഴിയിൽ കവിഴ്ന്നു കിടക്കുന്ന ആദിയെ. ആദി! അലറിക്കൊണ്ട് അവർ നാല് പേരും അവൻ്റെ അരികിലേക്ക് നിരങ്ങി ഇറങ്ങി. എല്ലാവരും അവനെ പൊക്കിയെടുത്ത് മുകളിലെ ജീപ്പിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുവന്ന് കിടത്തി. ക്രിസ്റ്റി ആദിയുടെ തല മടിയിൽ വെച്ചുകൊണ്ട് റോഡിലിരുന്ന് അവനെ തട്ടി വിളിച്ചു. കുറച്ച് വെള്ളം കൊണ്ടുപോടാ, അവൻ അലറി. ഡേവിഡ് ആദിയുടെ അടുത്ത് നിന്നും ഓടി ബാഗിലിരുന്ന വെള്ളം കൊണ്ടുവന്ന് കണ്ണടച്ചു കിടന്ന അവൻ്റെ മുഖത്തേക്ക് തളിച്ചു. അവർ ഓരോരുത്തർ അവനെ കുലുക്കി വിളിച്ചുകൊണ്ടിരുന്നു. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ഒരു ഞെട്ടലോടെ കണ്ണ് ചിമ്മി ആദ്യ കണ്ണു തുറന്നു. അത് കണ്ടതും എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം നിറഞ്ഞു. എടാ എന്തു പറ്റിയതാടാ, മനുഷ്യൻ്റെ ജീവൻ പോയി. പെടുക്കാൻ പോയ നീ എങ്ങനാ ആ കുഴിയിൽ ബോധം കെട്ട് വീണത്? ആദിയുടെ തല മടിയിൽ വെച്ചിരുന്ന ക്രിസ്റ്റി അവനോട് ചോദിച്ചു. ആ ചോദ്യത്തിലുണ്ടായിരുന്നു അവൻ്റെ സംശയങ്ങളും. ആദി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ആയാസകരമായി എഴുന്നേറ്റ്, എന്നിട്ട് മുഖത്തെ പേശികൾ ഒന്ന് ചുരുക്കി തലയുടെ പുറകിൽ കൈവച്ചു ഒന്ന് പരത്തിയതിന് ശേഷം ആ കൈ ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നീട്ടിക്കൊണ്ട് നോക്കി. കയ്യിലാകെ ചോര. ഇത് കണ്ട് ബാക്കിയുള്ളവർ ഉടൻ തന്നെ അവൻ്റെ തലയുടെ പുറകിൽ ഭാഗം പരിശോധിച്ചു. കഴുത്തിൻ്റെ പുറകിലെ ഭാഗത്തായിട്ട് ഒരു മുറിവ്. ഉരുണ്ടതല്ലി താഴെ വീണപ്പോൾ കല്ല് വല്ലവും കൊണ്ടതായിരിക്കാം, അന്നേരം മൊത്തം മഞ്ഞായിരുന്നല്ലോ. അതാകും ഇവൻ കാണാതെ പോയത്. താഴെ കുഴിയുണ്ടെന്നു. കാർത്തിക്ക് അവൻ്റെ മുറിവിൽ തുണി വച്ച് വട്ടത്തിൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ആദ്യയുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. താഴെ വീണ് ഇവൻ്റെ കിളി പോയോ? നീ എന്നാ ഒന്നും മിണ്ടാത്ത? ഇവൻ പറഞ്ഞത് ശരിയാണോ? ഡേവിഡ് അവനെ നോക്കി ചോദിച്ചു. മറുപടിയായിട്ട് ആദ്യം അവരെയെല്ലാം ഒന്ന് ഒരുമിച്ച് നോക്കിയതിന് ശേഷം ചുറ്റിനൊന്ന് കണ്ണോടിച്ച് പറഞ്ഞു. ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് മഞ്ഞിൻ്റെ മറവിൽ എൻ്റെ പുറകിൽ ആരോ ഉണ്ടായിരുന്നു. എനിക്കത് നല്ലപോലെ ഫീൽ ചെയ്തു. തിരിഞ്ഞു നോക്കാൻ ഭാവിച്ചപ്പോൾ എൻ്റെ തലയുടെ പുറകിൽ ഒരു അടി കിട്ടി. ഞാൻ താഴേക്ക് വീഴുകയായിരുന്നു. എന്നാൽ ആ വീഴ്ചയിൽ തിരിഞ്ഞു നോക്കി ഞാൻ കണ്ടു ആ രൂപം, ഒരു മിന്നായം പോലെ ഒരു സ്ത്രീരൂപം. പ്രാന്ത്, നിനക്കെന്തിൻ്റെ കേടാ? ഓരോ പൊട്ട. ആദിയുടെ വാക്ക് കേട്ട് അവനെ വഴക്ക് പറയാൻ വന്ന ഡേവിഡ് പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ നിർത്തിക്കൊണ്ട് വണ്ടിയുടെ മുന്നിൽ നിന്ന ആദിയെ കൈകൊണ്ട് വലത്തേക്ക് മാറ്റി വണ്ടിയുടെ ഗ്ലാസിലേക്ക് നോക്കി. ആ ഗ്ലാസിൽ ആരോ ഇടിച്ചതുപോലെ ഒരു ഭാഗം പൊട്ടിയിരിക്കുന്നു. അതിന് മുകളിലായി കറുത്ത ചുടുചോര താഴേക്ക് പൊട്ടിയൊടിക്കുന്നു. ഇത് കണ്ട ഡേവിഡിൻ്റെ കണ്ണുകളിലെ ഭീതി ഉടനെ തന്നെ ബാക്കിയുള്ളവരുടെ കണ്ണുകളിലും പ്രതിഫലിച്ചു. സമ്മൺ ഹീസ് ഹിയർ, ഡേവിഡിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രതികരണം എന്നോണം അതുവരെ നിലാവ് പരത്തി തെളിഞ്ഞു നിന്ന ആകാശം ആരോ കമ്പിളി വെച്ച് മറക്കുന്ന പോലെ കറുത്ത മേഘങ്ങൾ വന്ന് ഇരുണ്ടുകൂടി. അതിന് കൂട്ടുന്നോണം ദൂരെ മലമുകളിൽ നിന്നും തിരിച്ചറിയാനാകാത്ത ജീവികളുടെ അപശബ്ദം അവരുടെ ചെവിക്കുള്ളിലേക്ക് തുളഞ്ഞു കയറി. സുഹൃത്തുക്കളെ, ഇനിയും ഈ നാല് പേർക്കും എന്താണ് സംഭവിച്ചത് എന്നത് വരുന്ന ഭാഗങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. താങ്ക് യു.